ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1140 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഗുജറാത്തിലെ കെവാഡിയയിൽ നാളെ പ്രൌഢഗംഭീരമായ ഏകതാ പരേഡ് സംഘടിപ്പിക്കും. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ക്ഷേമവും ഉൽപാദനക്ഷമതയും സമന്വയിപ്പിക്കുന്ന സമഗ്രവും സുസ്ഥിരവുമായ തൊഴിൽ ഭരണ മാതൃക സൃഷ്ടിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശ്യ ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ട് ഇന്ന്. തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചതിരിഞ്ഞ് 3 ശേഷം അവധി. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിൽ. അല്പമുമ്പ് മുസാഫർപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബീഹാറിന്റെ വികസനത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് നളന്ദ, ഷേഖ്പുര എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത മാസം 6-11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 1140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സർദാർ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ദേശീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന പ്രൌഢഗംഭീരമായ ഏകതാ പരേഡ് നാളെ ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകതാ നഗറിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സായുധ അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് പുറമെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും രാജ്യത്തുടനീളമുള്ള കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് നാളെ സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പൊതുജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ സ്കൂളുകളെ തകർക്കാനാണ് പിന്മാറ്റമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ തേടിപ്പോകുന്ന സാഹചര്യമുണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. 2022-23 കാലയളവിൽ സർക്കാർ സ്കൂളുകളുടെ വികസനത്തിനായി 1071 കോടി രൂപയാണ് കേന്ദ്രം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കാസർഗോഡ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തലങ്കര, തുറമുഖം അദ്ദേഹം സന്ദർശിക്കും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ശിലാസ്ഥാപനം നിർവഹിക്കും. കണ്ണൂർ കൂടാളി പഴശ്ശിരാജ വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് അദ്ദേഹം നിർവഹിക്കും. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും 1 നവംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ജനപിന്തുണയാണ് സർക്കാരിന്റെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശ്യ ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആചാരപരമായ ആറാട്ട് ഇന്ന്. വൈകുന്നേരം 5 മണിക്കാണ് ആറാട്ട് ഘോഷയാത്ര. ആറാട്ട് പ്രമാണിച്ച് നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 ശേഷം അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
വൈകുന്നേരം 5 മണിയോടെ പടിഞ്ഞാറേനടയിൽ നിന്നാണ് ആറാട്ട് ഘോഷയാത്രയുടെ തുടക്കം. സ്വർണ ഗരുഡ വാഹനത്തിലാണ് ആറാട്ടിന് ശ്രീപത്മനാഭസ്വാമിയെ എഴുന്നള്ളിക്കുന്നത്. വള്ളക്കടവിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് ഘോഷയാത്ര കടന്നുപോകുന്നത്. ഘോഷയാത്ര ശംഖുമുഖത്തെത്തി പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ആറാടിക്കും. നാളെ നടക്കുന്ന ആറാട്ട് കലശത്തോടെ 10 ദിവസം നീണ്ട അൽപശ്യ ഉത്സവത്തിന് സമാപനമാകും. ആറാട്ട് ഘോഷയാത്ര നടക്കുന്നതിനാൽ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ 4 മണിക്കൂറിലേറെ അടച്ചിടും. വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ വിമാന സർവീസുകൾക്ക് നിയന്ത്രണമുണ്ടാകും.
ക്ഷേമവും ഉൽപാദനക്ഷമതയും സമന്വയിപ്പിക്കുന്ന സമഗ്രവും സുസ്ഥിരവുമായ തൊഴിൽ ഭരണ മാതൃക സൃഷ്ടിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരള തൊഴിൽ ദർശനം വിഷൻ 2031 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാങ്കേതിക മുന്നേറ്റങ്ങളും ആഗോളവൽക്കരണവും അവസരങ്ങൾ തുറക്കുമ്പോൾ മറുവശത്ത് പുതിയ വെല്ലുവിളികളും ഉയരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. അടുത്ത മാസം 5 യോഗം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. SIR സംബന്ധിച്ച സംശയങ്ങൾക്ക് 8281889193 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. രാവിലെ 9 മുതൽ രാത്രി 9 ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. നെല്ല് സംഭരണത്തിലെ സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടികളുമായി സഹകരിക്കാൻ പ്രയാസമുണ്ടെന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന മില്ലുടമകളുടെ നിലപാട് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
നെല്ല് സംഭരണത്തിൽ കർഷകരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. 2023 നെല്ല് സംഭരണത്തിൽ ഇതേ പ്രതിസന്ധി സംഘടന ഉണ്ടാക്കിയപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം.
സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ 2026 March 5 to 30 നടക്കും. May 8 ഫലപ്രഖ്യാപനം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ March 5 to 27, രണ്ടാം വർഷ പരീക്ഷകൾ March 6 to 28 നടക്കും. ധനകാര്യമന്ത്രാലയം ആരംഭിച്ച നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ബോധവൽക്കരണ ക്യാമ്പ് രാജ്യമെമ്പാടും 3 സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്ന 126.54 കോടി രൂപയുടെ നിക്ഷേപം തിരികെ നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. പാലക്കാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
10 ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൌണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൌണ്ടായി പരിഗണിക്കുക. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിക്ഷേപത്തിന്റെ അവകാശികളാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി ക്യാമ്പിലെത്തുന്നവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയുടെ സഹായ കൌണ്ടറുകളും ഉണ്ടാവും.
കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ 77 വയസ്സുകാരിയാണ് മരിച്ചത്. ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 10 മുൻപാണ് രക്തപരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ ജവഹർ സ്റ്റേഡിയത്തിന് സമീപം നിർമ്മിച്ച മൾട്ടിലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം 1 തുറന്നുകൊടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ജവഹർ സ്റ്റേഡിയത്തിന് സമീപം 6 കാർ പാർക്കിംഗ് കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. ഓരോ നിലകളിലും 31 ആകെ 124 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് ബാങ്കിന് സമീപത്തെ പീതാംബര പാർക്കിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇവിടെ 31 കാറുകൾക്ക് പാർക്ക് ചെയ്യാനാകും. 12,40,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്.
ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 3 മുംബൈയിലാണ് മത്സരം. ഇന്നത്തെ സെമി ജേതാക്കൾ 2 നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മെൽബണിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1,140 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഗുജറാത്തിലെ കെവാഡിയയിൽ നാളെ പ്രൌഢഗംഭീരമായ ഏകതാ പരേഡ് സംഘടിപ്പിക്കും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ക്ഷേമവും ഉൽപാദനക്ഷമതയും സമന്വയിപ്പിക്കുന്ന സമഗ്രവും സുസ്ഥിരവുമായ തൊഴിൽ ഭരണ മാതൃക സൃഷ്ടിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശ്യ ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ട് ഇന്ന്. തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചതിരിഞ്ഞ് 3 ശേഷം അവധി. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.